Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പ്രശ്നങ്ങളെല്ലാം അവിടെയാണ്, ചരിതാർത്ഥമാകുന്നു, സഫലമാകുന്നു അവിടെയാണ്. മൂഢമതിക്ക് ഇത് അസാധ്യം തന്നെ പറയുന്നു. മൂഢമതി തന്റെ ബുദ്ധിയെ സംസ്കരിക്കാൻ പറയുന്നു. മറ്റ് ഭാഗങ്ങളിൽ പറയുന്നു കർമ്മയോഗവും മറ്റ് കാര്യങ്ങളും ഉപാസനകളും ജപവും ധ്യാനവും ഒക്കെ പറയുന്നു. അതിനു വേണ്ടി ഒരാൾക്ക് ജിജ്ഞാസ ആർക്കും ഉണ്ടാകും, മുമുക്ഷുത്വം ആർക്കും ഉണ്ടാകും, അതിന് ബുദ്ധിമാനെന്നോ മൂഢനെന്നോ ഒന്നുമില്ല. ബന്ധനത്തിൽ നിന്ന് മോചിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ഏത് വഴിയെ സഞ്ചരിക്കണം, നേരിട്ട് വേദാന്ത ശ്രവണം ചെയ്ത് മനന നിധ്യാസനത്തിലൂടെ ആത്മനിഷ്ഠനായിരിക്കാൻ അതെല്ലാവർക്കും സാധിച്ചെന്ന് വരത്തില്ല. ദേശാന്തര ദർശനത്തിനുള്ള ആഗ്രഹം ഉണ്ടായാലും ശരി, യോഗ്യതയില്ലാതെ ആഗ്രഹത്തേക്ക് ഒപ്പം യോഗ്യത കൂടി വേണം. അതാണ് ആദ്യം പറഞ്ഞത്, ഉപദേശവാൻ മേധാവി പണ്ഡിത മേധാവി. പണ്ഡിതനും മേധാവിയായിരുന്നാൽ ശ്രവണ മനന മാർഗത്തിലൂടെ എത്തിച്ചേരാം. അതും പണ്ഡിതനെന്ന് പറയുമ്പോഴും ബുദ്ധിയും മേധയുള്ള എല്ലാവരെയും മാർഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടോ? അത് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ പാണ്ഡിത്യവും മേധയും എല്ലാം ഈ മാർഗത്തിൽ, ശ്രവണ മനന മാർഗത്തിൽ സഞ്ചരിക്കുന്നുള്ള പാണ്ഡിത്യവും മേധയുമാണ്. ലൗകികമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനും ഈ പാണ്ഡിത്യവും മേധയും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ടിത് സാധിക്കത്തില്ല. അവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ബുദ്ധിശുദ്ധിയെ മുഖ്യമായിട്ട് അത് അപേക്ഷിക്കുന്നു. പക്ഷേ മനസ്സിന്റെ ഏകാഗ്രതയെ ആശ്രയിച്ചെന്നിരിക്കും, എന്നാൽ ശുദ്ധിയെ ആശ്രയിക്കുന്നു. ഇത് ബുദ്ധിശുദ്ധിയെ ആശ്രയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പണ്ഡിതൻ മേധാവി എന്ന് പറയുന്നിടത്തും കേവലം ശാസ്ത്രജ്ഞാനമെന്നോ സർവദർശന ജ്ഞാനമെന്നോ ഒന്നും എടുക്കരുത്. അതുകൊണ്ട് സത്യം സർവദർശന ജ്ഞാനം തന്നെ മനുഷ്യനെ സർവബഹിർമുഖമാക്കില്ല. അതിന്റെ ദോഷം അതാണ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ നിഷേധിക്കുന്നത്, നിന്ദിക്കുന്നത്. ശാസ്ത്രം കൊണ്ട് പ്രയോജനമില്ല. അത് അങ്ങനെ പറഞ്ഞതിനെ നിന്ദിക്കുന്നതല്ല, കാരണം അത് തന്നെ മനുഷ്യനെ ബഹിർമുഖമാക്കും. ഇതിനു വേണ്ട അന്തർമുഖതയാണ് ശബ്ദജാലം മഹാരണ്യം എന്ന് പറയുന്നത്. മഹാരണ്യമാണ് അതിലൂടെ സഞ്ചരിക്കണമെന്ന് തോന്നും, അതിൽ നിന്ന് മോചിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് അനാത്മശാസ്ത്രങ്ങളെയൊക്കെ നിഷേധിക്കും. പാണ്ഡിത്യം അനാത്മശാസ്ത്രങ്ങളിലുള്ള അങ്ങനെ നിഷേധിക്കും. ഇനി ആത്മശാസ്ത്രത്തിൽ തന്നെ ഭ്രമിച്ചു പോകുന്നു, ശാസ്ത്രഭ്രമം സംഭവിക്കും. ശാസ്ത്രഭ്രമം സംഭവിക്കുന്നെങ്ങനെ? ഇവിടെ ആത്മതത്വധാരണ തത്വത്തെ ഗ്രഹിക്കുകയാണ്, അല്ലാത്ത ശാസ്ത്രധാരണമല്ല, ശാസ്ത്രത്തെ ധരിക്കുക എന്നല്ല പറയുന്നത്. ശാസ്ത്രാന്തം നാധികരി ഇതുപോലെയുള്ള ഇതിപ്പോ ഒരായുസ് എന്ന് കണക്കാക്കുക, മനുഷ്യ ജന്മത്തെ ഒരായുസ് എന്ന് കണക്കാക്കുക. ഇതുപോലെയുള്ള 100 ആയുസ് ചെന്നാലും മതിച്ചാലും ശാസ്ത്രാന്തം അധികരിച്ചതി ഈ ശാസ്ത്ര ഇതിനെ ഒന്ന് അവസാനിപ്പിക്കാൻ കഴിയും. ഒരു ജന്മം കൊണ്ട് സാധ്യമല്ല. ഇത് ആധ്യാത്മിക ശാസ്ത്രം തന്നെ, ശാസ്ത്രം വിപുലമാണ്. ഇപ്പൊ ശാസ്ത്രഗ്രഹണവുമല്ല പാണ്ഡിത്യം, കാരണം ഇവിടെ പാണ്ഡിത്യം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചപ്പോ ഇങ്ങനെ ഒരുപാട് നമ്മൾ ശാസ്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാലും തത്വനിഷ്ഠം ഉണ്ടാവണം. ശാസ്ത്രത്തിൽ അപാരമായ നിഷ്ഠയുണ്ടാകും. എന്നുവെച്ചാൽ ഏത് ശാസ്ത്രത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാലും ഒരാൾ അത് പറയാനും വിശദീകരിക്കാനുമുള്ള സാമർത്ഥ്യം ശാസ്ത്ര വ്യാഖ്യാന കൗശലം എന്ന് പറയുന്നതാണ്. ആ സാമർത്ഥ്യം അത് മനസ്സിന്റെ ബഹിർമുഖമായ പ്രവൃത്തിയാണ്. അതല്ല ഇവിടെ പാണ്ഡിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മനിഷ്ഠമായ അന്തർമുഖമായ ശാസ്ത്രജ്ഞാനം അത് ഈ ശാസ്ത്രത്തിന്റെ കാടും പടലങ്ങളും ഗ്രഹിക്കുന്ന ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അദ്വൈതത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും, നിങ്ങൾ ഭാഷയെ ഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ ശബ്ദത്തെ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ വാച്യാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യത്തെ ഗ്രഹിക്കണമെന്ന് പറയുന്നതാണ്. ആ ലക്ഷ്യത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുക. ഇവിടെ ഏതാണ് എന്ന് പറഞ്ഞു, ഉത്തര ദിക്കിലാണ്, ഇത് അന്ധാര ദേശം ഉത്തര ദിക്കിലാണ്. അതിന്റെ താല്പര്യത്തെ അവൻ ഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ ശരി, ഇവിടെ നിന്ന് നേരെ ഉത്തരം നോക്കി പോവുക, അതല്ല പറഞ്ഞതിന്റെ ഒരു താല്പര്യമുണ്ട്. ഉത്തര ദിക്ക് അറിയാം, പക്ഷെ ഉത്തര ദിക്കിലത് അന്ധാരം അറിയുന്നതിന് എന്ത് വേണം? ഇവിടെ പറഞ്ഞു എന്താണോ, ഗ്രാമാന്തരം പ്രശ്നം അങ്ങനെ അന്വേഷിക്കുന്നു, ഓരോ ഗ്രാമങ്ങളിലും അന്വേഷിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലൂടെയാണ് അവൻ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോ ഉപദേശത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കി, എങ്ങനെയാണ് അത് അന്വേഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. ആ താല്പര്യത്തെയാണ് അതിന്റെ ലക്ഷ്യം, അത് മനസ്സിലാക്കുക. അതിനുവേണ്ടി അല്ലാതെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ മറ്റെന്തോ ഒരു സാധനമാണെന്ന് നമ്മൾ ധരിക്കരുത്. സാധാരണ ഒരു പ്രസിദ്ധമായ ഉദാഹരണം, അദ്വൈതം പഠിക്കുന്നവർ ഇതൊക്കെ അറിഞ്ഞ് തീരുമെന്നൊരു നിർബന്ധമുണ്ട് ചിലർക്ക്. പക്ഷെ അത് അങ്ങനെ അറിഞ്ഞ് തീരുന്ന അതിന്റെ നിർബന്ധത്തിന്റെ കാര്യം എന്ത്? തത്വത്തെ ഏതെങ്കിലും ഉപായത്തിലൂടെ ഗ്രഹിച്ചാൽ ഒരാൾ പറയുന്നത് ഗംഗായം ഘോഷം, ഗംഗയിലാണ് ഇടയക്കുടൽ എന്ന് പറയുന്നത്. ഗംഗ എന്ന് പറയുന്നത് നദീപ്രവാഹം, അവിടെ ഇടയ ഗ്രാമം അത് സംഭവിക്കത്തില്ല. ഒരു ഗ്രാമം അതൊരിക്കലും സംഭവിക്കത്തില്ല, പ്രവാഹത്തിൽ എങ്ങനെ ഗ്രാമം ഇരിക്കും? അപ്പോ എവിടെയാണ് ഇടയ ഗ്രാമം എന്നൊരാൾ അന്വേഷിച്ച് നടക്കണം. അയാൾക്ക് പാലിന്റെയോ തൈരിന്റെയോ ഒക്കെ ആവശ്യമാണ്. ഒരാൾ വഴി ചോദിച്ചു പോവുകയാണ് എവിടെയാണ് ഇടയ ഗ്രാമം. അടുത്ത് കണ്ട ഒരാൾ പറഞ്ഞു ഗംഗായാം. അവിടെ എന്ത് ചെയ്യുന്നു? കേട്ടയാളുടെ ഉടൻ അതിന്റെ താല്പര്യത്തെ അയാൾ ഗ്രഹിക്കുന്നു, വാച്യാർത്ഥത്തെ അല്ല ഗ്രഹിക്കുന്നു. അതാണ് ലക്ഷ്യം എന്ന് പറയുന്നു. പറഞ്ഞയാളുടെ താല്പര്യം തന്നെയാണ് പറഞ്ഞത്. ആ ഗംഗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദീപ്രവാഹം തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ തൽക്കാലം ആ അർത്ഥത്തെ സ്വീകരിക്കില്ല, വാച്യാർത്ഥത്തെ ബഹിഷ്കരിക്കും. ബഹിഷ്കരിച്ചിട്ട് അതിന്റെ സമീപം, അതാണ് അയാൾ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട്? ഇതേ ഗ്രാമം സമീപത്തിലേ അത് സംഭവിക്കൂ, ഒരിക്കലും നദി സാധ്യമല്ല. ഇവിടെ യുക്തി ആശ്രയിച്ചിട്ടാണ്, യുക്തി ആശ്രയിച്ചിട്ട് ആ താല്പര്യത്തെ ഗ്രഹിച്ചു. അതുകൊണ്ട് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ശൈലിയാണ് സർവത്ര. ദ്വൈതത്തിൽ വിശേഷിച്ചു. എന്നാൽ എന്തുകൊണ്ട്? നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ, ഗംഗായാം ഘോഷ എന്ന് പറയുന്നതിന് പകരം ഗംഗായാഹ തീരെ ഘോഷ എന്ന് പറഞ്ഞ പ്രശ്നം, ഗംഗയുടെ തീരത്തിലാണ്. ഇതേ ഗ്രാമം അങ്ങ് വ്യക്തമായി പറഞ്ഞാൽ പക്ഷെ ഇങ്ങനെ പറയുന്നത് ഒരു ശൈലിയാണ്. ലൗകികമായ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ പോലും നേരിട്ട് പറയാതെ ഇങ്ങനെ പറയുന്നൊരു ശൈലിയാണ്. ചില സൗകര്യങ്ങളുണ്ട്. കർണം ഗംഗായാഹ തീരേ ഘോഷഹ എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ ചുരുക്കി പറയുന്നതാണ്. ഗംഗായാം ഘോഷഹ എളുപ്പം മനസ്സിലാവും. നമ്മൾ സാധാരണ പറയാനുള്ള കാര്യം മാത്രം പ്രസക്തം. ഉപദേശം അങ്ങനെയാണ്. ഉപദേശം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കാര്യത്തെ ഗ്രഹിക്കുക. കൂടുതൽ വർണ്ണനകൾ എന്തിന്? വാസ്തവത്തിൽ ഉപദേശത്തെ ലളിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞത്. അല്പം വാക്കുകളെ കൊണ്ട് കാര്യം ബോധിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഈ വഴിയെ സ്വീകരിക്കുന്നത്. പക്ഷെ അവിടെ കേൾക്കുന്നവൻ അവന്റെ ബുദ്ധി ഉപയോഗിക്കും, പറയുന്ന ആളുടെ താല്പര്യത്തെ ഗ്രഹിക്കും. അപ്പോൾ ആ താല്പര്യത്തെ ഗ്രഹിക്കുമ്പോൾ പറയാം അത് വാക്യാർത്ഥമല്ല, അത് അതിന്റെ ലക്ഷ്യാർത്ഥമാണ്. ചില സ്ഥലങ്ങളിൽ വാക്യാർത്ഥം തന്നെ ഗ്രഹിക്കും. ഗംഗായ മീനഹ എന്ന് പറഞ്ഞാലോ, ഗംഗായാം നാവഹ എന്ന് പറഞ്ഞാലോ, ഗംഗയിൽ തോണികളുണ്ട്, ഗംഗയിൽ മത്സ്യമുണ്ട്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് തന്നെ ഗ്രഹിക്കുന്നു. അവിടെ വാച്യാർത്ഥം വിട്ട് എന്ന് ഓടിപ്പോകേണ്ട കാര്യമില്ല, സ്പഷ്ടമാണ്. ഇത് പറയുന്നവനും കേൾക്കുന്നവനും തമ്മിലുള്ള ഒരു ധാരണയാണ്. പറയുന്നവന് ബോധ്യമുണ്ട്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗായാം നാവഹ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ വള്ളങ്ങൾ കിടക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കും. കേൾക്കുന്നവൻ അത് തന്നെ മനസ്സിലാക്കുന്നു. അത് ആ പരസ്പര ധാരണയാണ്. ശബ്ദപ്രയോഗത്തെ സംബന്ധിച്ച് ഉള്ള പരസ്പരമുള്ള ബോധം രണ്ടിടത്തും അതുണ്ട്. ഗംഗായാം നാവഹ എന്ന് പറഞ്ഞിടത്തും പറയുന്നയാള് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ കേൾക്കുന്ന ആള് ഗ്രഹിക്കുന്നു. ഗംഗായാം ഘോഷ എന്ന് പറയുന്നിടത്തും അത് തന്നെ ഗ്രഹിക്കുന്നു. പക്ഷേ ഗംഗായാം ഘോഷ എന്നിടത്തും ഒരു പക്ഷേ ഇവന് വേണ്ടത്ര ബുദ്ധി ഉറച്ചിട്ടില്ലെങ്കിൽ അവനവിടെ ആശയക്കുഴപ്പത്തിലാവും. അതെങ്ങനെ സംഭവിക്കും? ഇടയക്കുടി ഒരിക്കലും ഇടയ ഗ്രാമം എങ്കിലും സംഭവിക്കത്തില്ല. അപ്പോൾ അത് വിശദീകരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ എന്റെ താല്പര്യം ഇന്നതാണ്. കാര്യങ്ങൾ എങ്ങനെയും പറയാറുണ്ട്. ഇത് ലൗകികമായൊരു കാര്യമാണ്. സർവത്ര ഭാഷയിൽ ഇത്തരം പ്രയോഗങ്ങൾ ശ്രോതാവും വക്താവും തമ്മിലുള്ള ധാരണയിൽ പ്രയോഗിക്കാറുണ്ട്, മനസ്സിലാകാറുമുണ്ട്. അദ്വൈതത്തിൽ എന്താണോ, അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം തന്നെ ഈ തത്വത്തെ ഒരു വാക്കിനും വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അതേ അദ്വൈതം തന്നെ വാക്കിലൂടെ ഇതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ വയ്യാത്ത ഒന്നിനെ വാക്കിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന എങ്ങനെ? ഈ വാക്കുകളെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. എത്തോ വാച്ചോ നിവർത്തന്ത എന്ന് പറയും. പറഞ്ഞിട്ട് വീണ്ടും അതിനെ വർണ്ണിക്കുന്നു വാക്കുകളിലൂടെ. വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ വയ്യാത്ത ഒന്നിനെ വാക്കിലൂടെ വിശദീകരിക്കുന്ന എന്താ എന്റെ താല്പര്യം? താല്പര്യം ഇത് തന്നെയാണ്. വാക്കിലൂടെ അതിന്റെ വാച്യമായി അതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല, അതാണ് സാധ്യമല്ല എന്ന് പറയുന്നത്. വാച്യമായി അതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല, പക്ഷേ അതിന്റെ താല്പര്യം എന്നുള്ളതാണ്, അതിനെ ഇവിടെ പറയുന്നത് അതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. സാഹിത്യശാസ്ത്രത്തിനും മറ്റും താല്പര്യം ലക്ഷ്യം ഇതിനൊക്കെ വേറെ വേറെ പറയും. അതൊക്കെ സാങ്കേതികമായ എന്റെ വ്യാഖ്യാനങ്ങൾ. ഇവിടെ നമ്മൾ ആ രീതിയിലല്ല പറയും. ഇവിടെ എന്റെ കേവല താല്പര്യത്തെ പറയുകയാണ്. അപ്പൊ അതിന്റെ താല്പര്യമായി അതിന്റെ ലക്ഷ്യമായി അതിനെ ഗ്രഹിക്കാം. അതാണ് ഇത് വാക്കിന് വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് വാക്കുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നതിന് കാര്യം. വാച്യമായി അത് വിഷയമല്ല, പക്ഷെ എന്റെ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ ഗ്രഹിച്ചു പോകണം, ആ ലക്ഷ്യത്തെ ഗ്രഹിച്ചു പോകണം. ആ താല്പര്യത്തിൽ ലക്ഷ്യത്തിൽ മനസ്സുറയ്ക്കുന്നതിനാണ് ഇവിടെ പറയുന്ന അവധാരണം, അവധാരണ സമർത്ഥൻ എന്ന് പറയുന്നത്. അതിനുള്ള ഒരു അന്തർമുഖത ബുദ്ധിവിശേഷം ഉണ്ടാകും. ഉണ്ടായില്ലെങ്കിൽ ഈ ശാസ്ത്രജാലത്തെ തന്നെ ഭ്രമിച്ചു. അത് രണ്ടും രണ്ടാണ്. തത്വഗ്രഹണ സാമർഥ്യം വേറെ, ശാസ്ത്രഗ്രഹണ സാമർഥ്യം വേറെ, രണ്ടും ഒന്നല്ല. യുക്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരാളിന് ശാസ്ത്രത്തെ എല്ലാം ഗ്രഹിക്കാൻ പറ്റും. അനാത്മശാസ്ത്രം അടുത്ത് നമ്മളതാ ചർച്ച ചെയ്യുന്നു, ഇവിടെ അത് പറയേണ്ട കാര്യമില്ല. അടുത്ത് നാരദ സനത് കുമാര സംവാദത്തിൽ ആവശ്യമാണ് ചർച്ച ചെയ്യുന്നത്. വേദാന്തം എല്ലാം വേദം മുഴുവനും അധ്യയനം ചെയ്തു, വേദാന്തവും പഠിച്ചു, കൃത്യമായി കണിശമായി ശാസ്ത്രത്തെ അവതരിപ്പിക്കാനും കഴിയും. പക്ഷെ അവർക്ക് ആത്മബോധം ഉണ്ടാകുന്നില്ല. ആ ഒരു ഭാഗമാണ് വാക്യത്തിൽ നിന്ന് എങ്ങനെ ലക്ഷ്യത്തെ ഗ്രഹിക്കുന്നു, അതാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അത് മൂഢമതിക്ക് സാധ്യമല്ല, അയാൾക്ക് ആഗ്രഹം ഉണ്ടായാലും സാധ്യമല്ല. യോഗ്യത അയാൾ സമ്പാദിക്കും, തത്വഗ്രഹണ സാമർഥ്യത്തെ അയാൾ സമ്പാദിക്കും. യഥായം ദൃഷ്ടാന്തോ വർണ്ണിത, ഇവിടെ ഈ ദൃഷ്ടാന്തം എങ്ങനെയാണോ വർണ്ണിച്ചത്, സ്വവിഷയേഭ്യോ ദാന്താരേഭ്യ പുരുഷ തസ്കരൈർ അവിനദ്ധാക്ഷോ അവിവേകോ ദിങ്മൂഢോ അശ്വനായ അശ്വനായ പിപാസാദി മാൻ വ്യാഘ്ര തസ്കരാദ്യ അനേക ഭയ അനർത്ഥവ്രാത യുതം അരണ്യം പ്രവേശിത ദുഃഖാർത്ഥോ വിക്രോശൻ ബന്ധനേഭ്യോ മുമുക്ഷു തിഷ്ഠതി സ കഥഞ്ചിദേവ കാരുണികേന കേനചിത് മോക്ഷിത സ്വദേശാൻ ഗാന്ധാരാൻ ഏവ ആപന്ന നിർവൃത്ത സുഖ്യഭൂ. യഥായം ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തത്തെ പോലെ തന്നെ ഇവിടെ ജീവന്റെ കാര്യവും മനസ്സിലാക്കണം. സ്വവിഷയേഭ്യോ, വിഷയം എന്നിട്ട് ദേശം, സ്വന്തം സ്ഥലം, തന്റെ താമസസ്ഥലം, അവിടെ നിന്നും ഗാന്ധാരേഭ്യ, അതാണ് ഗാന്ധാര സഞ്ചരിച്ചു തുടങ്ങുന്ന സ്ഥലം, അല്ലെങ്കിൽ താൻ സ്ഥിരം താമസിക്കുന്ന സ്ഥലം, അവിടെ നിന്നും പുരുഷ തസ്കരീ രവനദ്ധാക്ഷോ, കള്ളന്മാര് മറ്റു പുരുഷന്മാര് കണ്ണുകെട്ടി അവിവേക ഒന്നും തിരിച്ചറിയാൻ, വഴി തിരിച്ചറിയാൻ, ദേശത്തെ തിരിച്ചറിയാമയ്യ, അതാണ് ഇവിടുത്തെ അവിവേകം. ദിങ്മൂഢ, ദിക്കറിയാമയ്യ, കിഴക്കേത് വടക്കേത് പടിഞ്ഞാറിയത്, കണ്ണും കെട്ടിയവനങ്ങനെ ദിക്കറിയുന്നു. അശ്വനായ പിപാസാദിമാൻ, വിശപ്പും ദാഹവും എല്ലാം ഉണ്ട്, കള്ളന്മാർ വളരെ ദൂരം നടത്തിച്ചു ആഹാരമൊന്നും കൊടുക്കാതെ. വ്യാഘ്ര തസ്കരാദ്യ അനേക ഭയാനർത്ഥഭ്രാതയുക്തം അരണ്യം, അങ്ങനെ ചെന്ന് എത്തിച്ചേർന്ന് ഇവിടെ വനത്തിലാണ്, അരണ്യത്തിലാണ്. അവിടെ എന്തിനെല്ലാം ഭയക്കണം? ഹിംസ്ര ജന്തുക്കളെ ഭയക്കണം, വ്യാഘ്ര ക്രൂരന്മാരായ മനുഷ്യരെ ഭയക്കണം, തസ്കര ഇനിയും തന്നെ കള്ളൻ ബന്ധിച്ച് പിടിപ്പിക്കാം, ഇങ്ങനെയുള്ള അനർത്ഥം വ്രാതയുതം, അനേക അനർത്ഥങ്ങളോട് കൂടി ചേർന്നതായ അരണ്യം പ്രവേശിത, അവനത്തിൽ പ്രവേശിച്ചു. ദുഃഖാർത്ഥ, ദുഃഖാർത്ഥനായി, ദുഃഖത്താൽ ദുഃഖിതനായി, പീഡിതനായി. വിക്രോശം, നിലവിളിക്കാനോ വേറെ ഒന്നുമില്ല. ബന്ധനേഭ്യോ മുമുക്ഷോ, ഉള്ളിൽ ആഗ്രഹമുണ്ട് ഈ കെട്ടുകളെല്ലാം പൊട്ടിച്ച് സ്വതന്ത്രനാകണം, സ്വന്തം ദേശത്തെത്തിച്ചേരണം. പക്ഷെ അങ്ങനെ കഴിയുന്നു, കൃഷ്ണതി ബന്ധനത്തിൽ തന്നെ കഴിയുന്നു. ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി ഈ സകഥഞ്ച് ദേവകാരുണികേന കേനചിന് മോക്ഷിത. പക്ഷെ ഒരു കാരുണികൻ കാണുന്ന എല്ലാവർക്കും മോചിപ്പിക്കണമെന്ന് താല്പര്യമൊന്നും തോന്നുന്നു. പക്ഷെ ഇവിടെ ഒരാള് കണ്ട ഒരാളുകൾക്ക് ദേവ് തോന്നി മോക്ഷിത, അവനെ ആ കെട്ടിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്നു. സ്വദേശ ഗാന്ധാരാനൈവ ആപന്ന, അവൻ ഗാന്ധാരത്തെ പ്രാപിക്കുന്നു, സ്വന്തം വീട്ടിലെത്തിച്ചേരുന്നു, തനിക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം കാണുന്നു. നിർവൃത്ത സുഖ്യഭൂത, നിർവൃത്തനായിത്തീരുന്നു, സുഖിയായിത്തീരുന്നു. ഇത് തന്നെയാണ് ജീവന്റെ ഈ ബന്ധനത്തിനും സംഭവിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ഈ ബന്ധനത്തിൽ നിന്നുള്ള മോചനവും. അതാണ് അടുത്ത് പറയുന്നത്, ഏവമേവ സതോ ജഗതാത്മസ്വരൂപ. ഇനി തത്വത്തിലേക്ക് വരുന്നു. ഇവിടെ തനിക്ക് ഈ ബന്ധനം എവിടെ നിന്നാണ് ആരംഭിച്ചത്? പറയുന്ന സത്തിൽ നിന്ന്. സദാ സൗമ്യ സദാ സമ്പന്നോ ഭവതി എന്നല്ല മുമ്പ് സത്തിനെ കുറിച്ച് പറഞ്ഞത്. ആ സത്തെന്താണ്? ജഗദാത്മസ്വരൂപ, ജഗത്തിന്റെ ആത്മാവാണ്. സർവപ്രപഞ്ചത്തിന്റെയും ആത്മാവാണ്. അതിൽ നിന്നാണ് ഇവിടെ ബന്ധനത്തിൽ വന്നത്. സ്വസ്വരൂപത്തിൽ നിന്ന് തന്നെ ഭ്രംശിച്ച് ബന്ധനത്തിൽ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഇതിന്റെ തുടക്കമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. സദൈവ സംഗീതമുദ്രാസം ഏകമാവാദ്വിതീയം, അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ സത്തിൽ നിന്നും ഈ ബന്ധനത്തിലേക്ക് വന്നു, ഈ ജഗത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഉൾപ്പെടുത്തുമ്പോൾ ജഗത് ആത്മരൂപ, ജഗത്തിന്റെ ആത്മാവാണ് ആ സത്ത്. ജഗത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ജഗത്തൊന്ന്, ജഗത്തിന്റെ ഒരു ആത്മാവ് മറ്റൊന്ന്, അങ്ങനെ രണ്ടൊന്നും ഇല്ല. പലവണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജഗതാത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്. ഒന്നിന്റെ ആത്മാവ് അത് നഷ്ടപ്പെട്ട പിന്നെ അതുണ്ടോ? ഇല്ല. ഉപ്പിന്റെ ഉപ്പരസം നഷ്ടപ്പെട്ട പിന്നെ ഉപ്പുണ്ടോ? ഇല്ല. അഗ്നിയുടെ ഉഷ്ണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അഗ്നിയുണ്ട്? ഇങ്ങനൊന്നില്ല. നഷ്ടപ്പെടാനൊട്ടും ഒക്കത്തില്ല, അതിൽ നിന്ന് നഷ്ടപ്പെടത്തില്ല. ഉപ്പിൽ നിന്ന് ഉപ്പ് രസം ഇല്ലാതാകത്തില്ല. ഉപ്പ് നിൽക്കുക, രസം പോവുക, അത് സംഭവിക്കില്ല. അഗ്നി ഉണ്ടായിരിക്കുക, ഉഷ്ണം ഇല്ലാതാകുക, അത് സംഭവിക്കത്തില്ല. പ്രകാശം ഇല്ലാതാകുക, അത് സംഭവിക്കത്തില്ല. അപ്പോ ഈ സത്ത് ജഗത് ആത്മസ്വരൂപം എന്നാണ് അതിനെ പറയുന്നത്. ജഗത്തിന്റെ ആത്മാവാണ്. ജഗത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ജഗത്ത് അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പ്രകാശം നഷ്ടപ്പെട്ട അഗ്നിയെപ്പോലെയാണ്, കേവലം ഭാവനയോ നഷ്ടപ്പെടാൻ ഒക്കത്തില്ല. ഉദാഹരണത്തിന് വളരെ പ്രശ്നമാണ്, മണ്ണ് നഷ്ടപ്പെട്ട മൺപാത്രം അങ്ങനെയൊന്നുണ്ടോ? സത്വം എന്ന് പറയുന്നതിന് അതാണ് പറഞ്ഞ ജഗതാത്മാ, ജഗത്തിന്റെ ആത്മാവാണ്. മണ്ണ് നഷ്ടപ്പെട്ട ഒരു മൺപാത്രം, എന്തുകൊണ്ട് മൺപാത്രം? മണ്ണ് തന്നെ നമ്മൾ ചർച്ച ചെയ്ത, അവിടെ വേറിട്ടൊന്നില്ല. മണ്ണിൽ നിന്ന് വേറിട്ടെടുത്ത് കാണിക്കാനൊന്നില്ല. ഒന്ന് കാണിച്ചാൽ സംബന്ധിക്കും, രണ്ടാണ്. മണ്ണ് വേറെയാണ്, മൺപാത്രം വേറെയാണ്. ആ ഒന്ന് കാണിക്കും, പറയും മണ്ണിൽ പറയാൻ പറ്റും. പല പാത്രങ്ങളുണ്ട്, ചട്ടിയുണ്ട്, കലമുണ്ട്, കുടമുണ്ട്, പലതുമുണ്ട്. ഇതിനൊരു വ്യത്യാസം ഉണ്ടല്ലോ. എന്താ വ്യത്യാസത്തിന് കാരണമായിരിക്കുന്നു? അതിന്റെ ആകൃതി അത്രയേ ഉള്ളൂ. ചട്ടിയുടെയും കലത്തിന്റെ ആകൃതി ഒന്നല്ല, വെവ്വേറെയാണ് ആകൃതി. ആകൃതി കൊണ്ട് വ്യത്യാസമുണ്ടല്ലോ. ആകൃതി കൊണ്ട് വ്യത്യാസപ്പെടുമെന്ന് പരിശോധിച്ചു നോക്കുക. എന്താണ് ഈ ആകൃതി? മണ്ണിൽ കാണുന്ന ആകൃതി. ആകൃതി കൊണ്ട് അവിടെ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസപ്പെടുന്ന ആകൃതിയെ മാറ്റി കാണിച്ചു തരിക. ഇതാ ഇത് നോക്കുക, ഇത് മണ്ണ്, ഇത് മണ്ണിന്റെ ആകൃതി, ഇത് കലം, ഇത് കലത്തിന്റെ ആകൃതി, ഇത് ചട്ടിയാണ്, ഇത് അതിന്റെ ആകൃതി. അങ്ങനെ ആകൃതിയെ പാത്രത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും? വേർതിരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അത് മണ്ണ് തന്നെയാണ്. അതിന് ജഗതാത്മാ എന്ന് പറയുന്നു. ആകൃതി മണ്ണ് തന്നെയാണ്, അല്ല വേറൊന്നുമില്ല. മണ്ണിൽ നിന്ന് ആകൃതി വേർതിരിക്കാൻ പറ്റില്ല. കലം എന്നൊക്കെ പറയുന്നത് നാമമോ? നാമം ആ മണ്ണിലുള്ളതല്ല. ഈ നാമം അതിനെ കാണുന്നവന്റെ അതിനെ കുറിച്ച് പറയുന്നവന്റെ വാഗേന്ദ്രിയത്തിൽ നിന്ന് പുറപ്പെട്ടാണ്. ഞാൻ അതുമായിട്ടൊരു ബന്ധമില്ല, അത് ദൂരെയാണ്. പാത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വിശേഷിച്ച് പറയാനുള്ള ഒരേ ഒരു കാരണം അതിന്റെ ആകൃതി മാത്രമാണ്. ആ ആകൃതിയെ വേർതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് മൃത്ത് തന്നെ. അതാണ് എന്തുകൊണ്ടതിനെ മൃത്തെന്ന് പറയുന്നു. ആകൃതി വെറുതെ അങ്ങ് പറയുകയല്ല. ഇത് രാമൻ, ഇത് കൃഷ്ണൻ, രണ്ടുപേരും വേർതിരിച്ച് രണ്ട് ബെഞ്ചിലിരുത്ത. അതുകൊണ്ട് ധൈര്യമായിട്ടും പറയാം, രാമനല്ല കൃഷ്ണൻ, കൃഷ്ണനല്ല രാമൻ. എങ്ങനെ അങ്ങനെ വേർതിരിക്കാൻ കഴിയുമ്പോൾ അവിടെ മാത്രമേ നമുക്ക് രണ്ടെന്ന് പറയാൻ പറ്റും. രാമനും കൃഷ്ണനും ഒന്നാണ്. അല്ലെങ്കിൽ അവരുടെ രൂപം വേറെ, നാമം വേറെ, എല്ലാം വേറെ, കർമ്മം വേറെ, എല്ലാം വേറെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കലമൊന്നും ചട്ടിയൊന്നും എല്ലാം ഉള്ള ബോധത്തെ ഉണ്ടാക്കുന്നതിനും കാരണമായ ആ ആകൃതിയെ അതിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ ആ പാത്രത്തിൽ. എന്തുകൊണ്ട്? അത് മൃത്ത് തന്നെയാണ്. മൃത്ത് നിന്ന് വേറിട്ട് അവിടെ ഒന്നില്ല. അതാണ് ജഗതാത്മാ. ഇതിനെവിടെയാ ഈ പ്രശ്നം വന്നിരിക്കുന്നത്? പുറമെ ആ പാത്രത്തിലല്ല, തന്റെ മനസ്സിലാ പ്രശ്നം. അവിടെ പാത്രത്തിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല. എന്താണോ അത് പാത്രമാകുന്നതിന് മുമ്പ് മണ്ണ് തന്നെ, പാത്രമായതിനു ശേഷവും മണ്ണ് തന്നെ. എന്നാലേ നമുക്ക് ജഗതാത്മാ എന്ന് പറയാൻ പറ്റും. സത്ത് ജഗതാത്മാവാണ്, ജഗത്തിന്റെ ആത്മാവാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ പറയാം, പാത്രത്തിന്റെ ആത്മാവാണ് മണ്ണ്. അവിടെ മറ്റെന്തൊക്കെ കണ്ടാലും ശരി, ഏത് രൂപം കണ്ടാലും ശരി, ഏത് നാമം ഉപയോഗിച്ചാലും, എന്താകൃതി കണ്ടാലും ശരി, ഈ പാത്രങ്ങളുടെ എല്ലാം ആത്മാവാണ് മണ്ണ്. ഇനി ചിന്തിച്ചു നോക്കുക, ആ മണ്ണിൽ നിന്നും വേറിട്ടൊരു പാത്രമുണ്ടോ? ഇല്ല. പക്ഷെ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്താണ്? ഈ പാത്രങ്ങളെല്ലാം വേറെ വേറെയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇതിന്റെ ഉപയോഗം വേറെയാണ്. ഇത് കലം, ഇതിന്റെ ഉപയോഗം വേറെയാണ്.